കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ ജ്ഞാനവും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോടെ അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണതയാണ്. അവൾ തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനാഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. അവളെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ്വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ, കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപട നാട്യം കാണിക്കാതെ അതരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന് മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയ അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട്ട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെയെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചുവളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവേൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവേൻ, പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യം നിത്യാനന്ദ അനുഗ്രഹവും പ്രതീക്ഷിക്കുവേൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവേൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷിക്കെത്തുകയും ചെയ്യുന്നു. ഭീരുത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല. അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവീൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ എന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖം ഉണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞുന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമുഖരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട. ദുഷ്കരമായത് പരീക്ഷിക്കേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്ത കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ച് വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയും അരുത്. കഷ്ടതയനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകുകയും അരുത്. എന്തെന്നാൽ മനംനൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അച്ചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനും ആയിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രൻ എന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അപമാനം വരുത്തി വയ്ക്കരുത്. എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട്, മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട്. നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത്. നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയും അരുത്. ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത്. ജ്ഞാനം നീ മറച്ചു വയ്ക്കരുത്. ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാകുന്നു. സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്. സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. തെറ്റു സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. ഒഴുക്കിനെതിരെ നീന്തരുത്. വിഡ്ഢിക്ക് കീഴ്പ്പെടരുത്. അധികാരികളോട് പക്ഷപാതം കാണിക്കരുത്. മരിക്കേണ്ടി വന്നാലും സത്യം വിടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. വിവേകം വിട്ട് സംസാരിക്കരുത്. പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല. ഭവനത്തിൽ സിംഹത്തെ പോലെ ആകരുത്. ഭൃത്യന്മാരുടെ കുറ്റം നോക്കി നടക്കരുത്. വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കുകയോ അരുത്. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശ്യമായി ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെ കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകവും കൊണ്ടവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ പ്രവൃത്തിയുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവർ അവിടുത്തെ പ്രവൃത്തികളുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധ നാമം സ്തുതിക്കും. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായൊരു ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ നീതികൾക്കും എതിരെ ജാഗരൂകത പാലിക്കുകയെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്. അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയില്ല. ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി. എന്നാൽ ഇസ്രായേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുകയും അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവീൻ. അത്യന്തനിലേക്ക് തിരികുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകൾ കഠിനമായി വരുത്തുകയും ചെയ്യുവീൻ. ജീവിക്കുന്നവർ അത്യന്തന് സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആര് അവിടുത്തെ സ്തുതിക്കും? അസ്തിത്വമില്ലാത്തവനിൽ നിന്നെന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതി നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവ് തന്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്! മനുഷ്യൻ അമർത്യനല്ലാത്തതുകൊണ്ട് എല്ലാം അവനെ പ്രാപ്യമല്ല. സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തും, എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. കർത്താവ് മാത്രമാണ് നീതിമാൻ. അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്ക് കഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്ക് സാധിക്കും? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യന്റെ അന്വേഷണം അങ്ങേയറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ. അവൻ അതെന്നും പ്രഹേളികയായിരിക്കും. മനുഷ്യൻ എന്താണ്? അവനെ കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അവനിലെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സുവരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെ, ഒരു മണൽത്തരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു. അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു. അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു. മനുഷ്യന്റെ സഹതാപം അയൽക്കാരോടാണ്. എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു. അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു. ഇടയൻ ആടുകളെ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. തന്റെ നീതി വിധികളിൽ താല്പര്യമുള്ളവരോടും തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. മകനെ, നിന്റെ സൽപ്രവർത്തികളിൽ നിന്ന് കലർത്തരുത്. സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. മഞ്ഞ് കഠിനമായി ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് വിലയുറ്റ സമ്മാനത്തെ അതിശയിക്കയില്ലേ? കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു. ഭോഷൻ കാരുണ്യരഹിതനും നിന്ദകനുമാണ്. വിദ്വേഷത്തോടെയുള്ള ദാനം കണ്ണിന്റെ തിളക്കം കെടുത്തുന്നു. കാര്യം ഗ്രഹിച്ചതിന് ശേഷം സംസാരിക്കുക. രോഗം പിടിപെടുന്നതിന് മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക. ന്യായവിധിക്ക് മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക. വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും. വീഴും മുമ്പ് വിനീതനാവുക. പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത്. നേർച്ച നേരുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക. കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത്. മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെ കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെ കുറിച്ചും ചിന്തിക്കുക. സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെ കുറിച്ചും സമ്പത്തുകാലത്ത് ദാരിദ്ര്യത്തെയും വറുതിയെയും കുറിച്ച് ചിന്തിക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥാഭേദം വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു. ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാലുവായിരിക്കും. പാപത്തിന്റെ നാളുകളിൽ ദുഷ്പ്രവൃത്തികൾക്കെതിരെ അവൻ ജാഗരൂകത പുലർത്തും. ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു. അവളെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും. ജ്ഞാനത്തിന്റെ വചസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും. അവൻ സൂക്തങ്ങൾ അവസരോചിതമായി മൊഴിയും. അധമവികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. അധമവികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായിത്തീരും. ആഡംബരത്തിൽ മതിമറക്കരുത്, അത് നിന്നെ ദരിദ്രനാക്കും. കയ്യിലൊന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി ഭിക്ഷക്കാരനായി തീരരുത്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു. എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിലടങ്ങുന്നു. ജ്ഞാനത്തിന്റെ നിയമത്തിന്റെ പൂർത്തീകരണമുണ്ട്. തിന്മയിലുള്ള അറിവ് ജ്ഞാനമല്ല. പാപികളുടെ ഉപദേശം വിവേകരഹിതമാണ്. നിന്ദ്യമായ സാമർഥ്യവുമുണ്ട്. ജ്ഞാനമില്ലാത്തതുകൊണ്ട് മാത്രം ഭോഷനായിരിക്കുന്നവനുമുണ്ട്. നിയമം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവഭയമുള്ള ബുദ്ധിഹീനൻ. സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യവുമുണ്ട്. തൻകാര്യം നേടാൻ നിഷ്കരണം പ്രവർത്തിക്കുന്നവരുമുണ്ട്. ശിരസ് നമിച്ച് വിലപിച്ച് നടക്കുന്ന ആഭാസനുണ്ട്. അവന്റെ ഹൃദയം നിറയെ കാപട്യമാണ്. അവൻ മുഖം മറച്ച് ഒന്നും കേൾക്കുന്നില്ലെന്ന് നടിക്കും. ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അവൻ നിന്റെ മേൽച്ചാടി വീഴും. അശക്തി കൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലും തക്കം കിട്ടുമ്പോൾ തിന്മ പ്രവർത്തിക്കും. ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്. ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം. വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു. സംയോജിതമല്ലാത്ത ശാസനയുണ്ട്. മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട്. കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്. കുറ്റമേറ്റ് പറയുന്നവനെ ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ശണ്ഠനെ പോലെയാണ്. മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവനുണ്ട്. അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട്. മറുപടി പറയാൻ കഴിവില്ലാത്തതുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട്. സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നത് കൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട്. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പൊങ്ങച്ചക്കാരനും പോഷനും സമയനോട്ടമില്ല. അമിതഭാഷി നിന്ദ്യനാണ്. തള്ളിക്കേറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും. ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം, ഭാഗ്യം ദൗർഭാഗ്യമായും. നിഷ്പ്രയോജനമായ ദാനമുണ്ട്. ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട്. അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട്. താഴ്മയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുന്നവരുമുണ്ട്. ദൈവമേ സുജനക്ക് യോഗ്യമാന്നു ബാറയ്ക്കുമോർ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതി അത് മുതലെന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആഴ്ത്തപ്പെട്ടവനാർന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വ സ്വസ്രാത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം ബുധനാഴ്ച നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയവാദത്തോടും ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ എല്ലാ ആത്മീയ നൽവരങ്ങളും ചൊരിഞ്ഞു തരണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതോടൊപ്പം ദൈവസന്നിധിയിൽ നമ്മുടെ പങ്കുവെക്കുന്ന അപേക്ഷകളും യാചനകളും കർത്തൃ സന്നിധിയിൽ സ്വീകാര്യയോഗ്യമാകണമേ എന്ന് ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിക്കാം. വാസ്തവത്തിൽ ഞാനിപ്പോ ആയിരിക്കുന്നത് നമ്മുടെ ഹ്യൂസ്റ്റൺ സെന്റ് തോമസ് കത്തീഡ്രലിന്റെ ഓഫീസ് മുറിയിലാണ്. അവിടെ ഒരു ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ നിരന്തരം ഈ പ്രാർത്ഥനയിലൊക്കെ ഏതാണ്ട് അനേക വർഷങ്ങളായി പേര് പറയപ്പെട്ട ഒരു സഹോദരിയാണ് ശ്രീമതി മോളി താമരവേലിൽ. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ദൈവസന്നിധിയിലേക്ക് ആ പ്രിയ മാതാവ് ഏതാണ്ട് ക്യാൻസറായി 9 വർഷം സർവൈവ് ചെയ്തതിനു ശേഷം പിതൃസന്നിധിയിലേക്ക് യാത്രയായി. ആ മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനിടയ്ക്കാണ് ഞാൻ പള്ളിക്കകത്തു നിന്ന് ഇറങ്ങി ഓഫീസ് റൂമിൽ വന്നുകൊണ്ട് ശുശ്രൂഷ നടക്കുന്നത് എന്ന് പറയാനായിട്ട് കാരണം, ഒരു പക്ഷേ പള്ളിക്കകത്ത് നടക്കുന്ന ശബ്ദമൊക്കെ ചിലപ്പോൾ കേൾക്കാനായിട്ട് ഇടവരുന്നുണ്ട്. നിങ്ങളതുകൊണ്ട് സാദരം ക്ഷമിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ദൈവവും പാകെ സമർപ്പിക്കാം. അതിനുശേഷം ശുശ്രൂഷ തുറന്ന് നടന്നു പോകുന്നതാണ്. നമ്മുടെ നിരന്തരം പാടാറുള്ള ദൈവകൃപയിൽ ആശ്രയിച്ചെന്നുള്ള ഗീതം ദൈവസന്നിധിയിൽ ഇപ്പോൾ നമുക്ക് സമർപ്പിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ ഇഹലോകമോ പരിഗിലൊരു സുഖവും മനഃശാന്തിയതും എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക് എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കാർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കാർത്തനവൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ ഈ മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ മാറാമേറിടുമ്പോൾ ആത്മനാഥനവൻ ആരിൽ ഞാനാശ്വസിക്കും മാറാതീരിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കൂ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ എന്റെ ആയുസിൻ ദിനമോക്കയും തന്റെ നാമ മഹത്വത്തിനായി എന്റെ ആയുസിൻ ദിനമോക്കയും തന്റെ നാമ മഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ. പ്രിയപ്പെട്ട സമ്മാനത്തിന് കൗമ പ്രാർത്ഥന നടത്തുന്നതാണ്. സമ്പാനിച്ച എന്റെ ഫോൺ മ്യൂട്ടാണോ? പി സി ഓറച്ച നല്ല കൗമപ്രാർത്ഥന നടത്താം.
നമസ്കരിക്കാം. ബാറക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധവും സഹായിക്കുന്ന സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെയാണ്. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാം ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. ആവികളായ നിന്റെ അടിയാരോട് കരുണി നിമിഷ രാജാവ് നിനക്ക് സ്തുതി. ബാറക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഒരു ഇഷ്ടം സ്വർഗത്തിലെ പല ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദോഷം ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ നല്ല രാജ്യ ശക്തിയും മഹത്വം ഇന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞു മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ദുരിതരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നെ ഓർത്ത് അറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അമ്മയെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.
ഹലോ.
എല്ലാവരും സത്യാർവിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവനായ സകലത്തിന്റെ ഉടയവനും സർവശക്തനുമായ കർത്താവേ, നിന്റെ ദൈവിക വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് തുറന്നു തരണമേ. അങ്ങയുടെ ദൃഷ്ടത്തിന്റെ കാരുണ്യം ഞങ്ങളുടെ ബോധത്തിന്റെ ഉള്ളിൽ അവിടുന്ന് വെളിപ്പെടുത്തണമേ. അവിടുത്തെ കരുണകളുടെ അടുക്കലേക്ക് ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ ഉയർത്തണമേ. ദുഷ്പ്രവൃത്തികൾക്ക് നിർബന്ധിക്കുന്നതായ വികാരത്തിൽ ഞങ്ങളുടെ ഹൃദയം അശുദ്ധപ്പെടാതിരിക്കാനായിട്ട് പാപത്തിന്റെ പേരിനെ ഞങ്ങളിൽ നിന്ന് ചുവടെ പറിച്ചു കളയണമേ. അതിന്റെ ഫലങ്ങളെ അവതൃത്തു കളയുകയും അതിന്റെ കൊമ്പുകളെ ഉണക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിന്നോട് പാപം ചെയ്യാതിരിക്കാനായിട്ട് നിന്നോടുള്ള ഭയഭക്തിയുടെ ഭാരം ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. അങ്ങയുടെ തിരുവിഷ്ടത്തിന് പ്രീതിയുള്ളതായ വെടിപ്പുള്ള പ്രാർത്ഥന ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഘാതത്തിൽ നിന്നും അങ്ങയെ വിളിപ്പാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. നിനക്കിഷ്ടമുള്ളതായ അറിവ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉദിപ്പിക്കണമേ. ഞങ്ങളുടെ നടപടികളുടെ ഉദാസീനത മൂലം ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളിൽ നിന്ന് കഴുകപ്പെടുവാനായിട്ട് ചൂടുള്ള കണ്ണുനീരുകളുടെ ഉറവ ഞങ്ങളുടെ ഹൃദയത്തിൽ തുറക്കണമേ. ജീവൻ നൽകുന്നതായ അവിടുത്തെ കൽപ്പനകളെ ആചരിപ്പാനും നിന്നെ സന്തോഷിപ്പാനും ഇപ്പോഴെല്ലായ്പ്പോഴും നീക്കും. നിന്നെ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ.
പരിശുദ്ധാത്മാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഒരു ബുധനാഴ്ചയുടെ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ലോകം മുഴുവനും പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഒക്കെ അനുഭവങ്ങൾ നമ്മൾ കണ്ടും കേട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് പ്രതിബന്ധങ്ങളുടെ മധ്യത്തിലും ആത്മീക ധൈര്യം പ്രാപ്യമാക്കുവാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കുന്ന പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ നാം ശ്രദ്ധ ചെലുത്തുന്ന ജീവിത ക്രമീകരണങ്ങളും നമുക്ക് മറുപടിയായി ലഭിക്കുന്ന സാധ്യതകൾ വാക്കുകൾക്ക് അതീതമാണ്. ഈ പ്രപഞ്ചം എത്ര വലുതാണെങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ ചലനങ്ങൾ അതിന്റെ സൃഷ്ടാവ് നിരന്തരം വീഴ്ച കൂടാതെ ചലിക്കത്തക്കവണ്ണം താൻ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്നതിന്റെ മധ്യത്തിലും ഏതൊരു നിസ്സാരനായ ഭക്തനും ഭൂമിയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് നിലവിളിക്കുമ്പോൾ അവന്റെ ശബ്ദ ഉയരങ്ങൾ ദൈവം കേൾക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ഭൂമിയിലെ ഏത് കോണിൽ നിന്നും സങ്കടമുള്ള മനസ്സോടുകൂടെ ഞാൻ ഗത്യന്തരമില്ലാതെ ഉന്നതിയിലേക്ക് നയനങ്ങളെ പതിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ എന്റെ അധരങ്ങളെ തുറക്കുമ്പോൾ ഒരു മടിയും കൂടാതെ സഹായഹസ്തവുമായി അനുനിമിഷം എന്റെ പിന്നാലെ ചേർത്ത് പിടിക്കുന്ന സ്വർഗീയ അപ്പൻ എന്നുള്ള അല്ലെ കൂടെയുണ്ടെന്നുള്ള ധൈര്യം നമുക്ക് നൽകുന്ന ആ ഒരു ആത്മീയ ഊർജം വാക്കുകൾക്ക് അതീതമാണ്. നമ്മള് 88 സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, എന്റെ രക്ഷയുടെ ദൈവമായ യഹോവേ ഞാൻ രാവും പകലും നിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്നു, എന്റെ പ്രാർത്ഥന നിന്റെ മുമ്പിൽ വരുമാറാകട്ടെ, എന്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ, എന്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, എന്റെ ജീവൻ പാതാളത്തോടെ സമീപിക്കുന്നു, കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു, ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെയാകുന്നു. ഇങ്ങനെ ദുഃഖത്തിന്റെയും പ്രയാസങ്ങളുടെയും ഒക്കെ ഒരു വലിയ ഭാഗം നമ്മൾ വായിക്കുമ്പോഴും അതിന്റെ അവസാന ഭാഗം നമ്മൾ എത്തിച്ചേരുന്നത് ലോകം മുഴുവൻ എന്നെ തള്ളിക്കളഞ്ഞാലും എന്നെ ചേർത്ത് പിടിക്കുന്ന സ്വർഗീയ അപ്പന്റെ സ്നേഹവും വാത്സല്യവും ഏത് പ്രത്യാശ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്നതിന്റെ തീവ്രമായ അനുഭവത്തിന്റെ മധ്യത്തിലും എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രത്യാശ സങ്കീർത്തനക്കാരൻ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ നമ്മളിത് വായിക്കുമ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആ ഒരു വലിയ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ ജീവിതമൊക്കെ ഓരോ നിമിഷങ്ങളും ഈ വലിയ ആത്മീയ അനുഭൂതിയിലേക്ക് അല്ലെങ്കിൽ ഈ ദൈവിക യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്തുവാനുള്ള അന്വേഷണമായി നമ്മുടെ ആത്മീക ജീവിതം പരിലസിക്കട്ടെ, തുടരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരിയാണ് ശ്രീമതി മോളി താമരവേലിൽ. ആ പ്രിയ മാതാവ് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. പ്രത്യേകിച്ച് ഈ പ്രയറിൽ നിരന്തരം ഭക്തിയോടും പ്രാർത്ഥനയോടും സംബന്ധിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആന്റി. നിരന്തരം ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ആന്റിയുടെ ദേഹോപയോഗം തീർച്ചയായിട്ടും ഒരു നഷ്ടം തന്നെയാണ്. ആ കുടുംബമെല്ലാം നമ്മുടെ ഈ ബുധനാഴ്ച പ്രാർത്ഥനയെ വളരെയധികം സ്നേഹിക്കുകയും ഒരുപാട് കൈത്താങ്ങൾ ചെയ്യുകയും നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ജീവനുള്ള നന്മയുള്ളവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന ശോഭനമായ സ്ഥലത്ത് ഈ പ്രിയപ്പെട്ട മാതാവും എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആ കുടുംബത്തിന് ദൈവനമ്പുരാൻ എല്ലാ ആശ്വാസവും സ്വസ്ഥതയും പ്രത്യാശവും നൽകി അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളത് 24-ാം തീയതി നമ്മളൊക്കെ സ്നേഹിച്ചിട്ടുള്ള ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ ദീർഘകാലം വളരെ ശക്തിയുക്തം നയിച്ച തോമസ് മാർ അത്താനേസ് പത്രാപോലിത്തായുടെ 3-ാം ഓർമ്മയാണ്. ആ പിതാവിനെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മളൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പി സി ജോർജച്ചനാണ്. എപ്പോഴും ഈ പ്രാർത്ഥനാ കൂട്ടായ്മ വളരെ ശ്രദ്ധയോടെ കേൾക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ശബ്ദമാണ് പി സി ജോർജച്ചന്റെ. ആത്മീക ജീവിതത്തിൽ കൂടുതൽ കരുത്ത് പ്രാപിക്കത്തക്കോണം നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന വളരെ ആഴവും ശ്രേഷ്ഠവുമായ ചിന്തകളെ കൊണ്ട് പലപ്പോഴും അച്ഛൻ നമ്മളെ ധന്യരാക്കാറുണ്ട്. ഒരുപാട് തിരക്കുള്ള വ്യക്തിത്വമാണ് അച്ഛൻ. എങ്കിലും ഞാൻ ഇന്നലെ വൈകിട്ട് അച്ഛനോട് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ് ആയിരുന്നെന്ന് അച്ഛന് അവസരമുണ്ടെങ്കിൽ ശുശ്രൂഷയിൽ സംബന്ധിക്കണം. ഒരു മടിയും കൂടാതെ പ്രിയപ്പെട്ട അച്ഛൻ നല്ല സന്തോഷത്തോടെ ഇതിൽ സംബന്ധിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട പി സി ഓർ അച്ഛനെ ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് ശ്രീമതി മേരിസ് കറിയ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട പി സി ഓർ അച്ഛൻ തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്.
പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട കടന്നുവാളിക്കുന്നു ലോകഗന്ധം കൈവിടി ദ്രോഹിച്ചു പൂരം തള്ളം
പറഞ്ഞോളച്ചോട് സ്വാഗതം ചെയ്യുന്നു.
പുത്രനും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ അമ്മേ. പുണ്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരായ വിശ്വാസികളെ, നമുക്ക് വീണ്ടും കൂടി ഒരു വണ്ടി അവസരം നൽകിയതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നല്ലൊരു പ്രഭാതം ദൈവം നമുക്ക് നൽകിയല്ലോ. വേർപാടിന്റെ ദുഃഖത്തിലിരിക്കുന്നവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഉദ്ദേശ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹീതമായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ 13-25 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. 1 പീറ്റർ 1:13-25. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. തീർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അവന് തേജസ് കൊടുത്തിരിക്കുന്നു. എന്നാൽ സത്യമനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ശകലജടവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയുമാകുന്നു. പുല്ലുവാടി പൂ ഉതിർന്നുപോയി, കർത്താവിന്റെ വചനമോ എന്നേക്ക് നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്നത് വിശുദ്ധിയിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്നുള്ള പ്രധാന സന്ദേശമാണ് 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. അതിനുവേണ്ടിയുള്ള ചില ആഹ്വാനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ചിന്തിക്കുന്നത് വീണ്ടും അതുതന്നെയാണ്. എപ്പോഴും പലപ്പോഴും എത്രയോ വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നത് പോലെ ദൈവം വിശുദ്ധനാണ്, അതുകൊണ്ട് നമ്മളെയും വിശുദ്ധിക്കായി ദൈവം വിളിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശം തന്നെ ദൈവസന്നിധിയിൽ ശാന്തമായി ചിന്തിപ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നത് യേശുക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ നിർദോഷമായിരിക്കുന്ന രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വിശ്വാസവും പ്രത്യാശയും നമ്മൾ ദൈവത്തിൽ വെച്ചുകൊള്ളണം. യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പിതാവ് എഴുന്നേൽപ്പിച്ചു, അവന് തേജസ് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടതായ കാര്യം 22-ാം വാക്യത്തിൽ പറയുന്നു. എന്നാൽ സത്യമനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പി. നിർമ്മലീകരിച്ചിരിക്കുകയാണ്, പ്യൂരിഫിക്കേഷൻ നടന്നിരിക്കുക. ഈ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്നുള്ള ആ വചനം നമ്മൾ കാണുന്ന ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിലാണ്. അതാണ് പത്രോസ് ലീഹ വീണ്ടും ഇവിടെ എടുത്ത് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ലേവ്യ 11:44 വായിക്കുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. ഞാൻ എന്തിനാ ഭാഗം വീണ്ടും എടുത്ത് വായിച്ചതെന്ന് ചോദിച്ചാല്, പഴയ നിയമത്തിൽ നിന്ന് അത് വായിക്കുമ്പം നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ തയോസിസിലേക്ക് അല്ലെ, ഡെയിഫിക്കേഷനിലേക്ക്, ദൈവാനുരൂപമായ വളർച്ചയിലേക്ക് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടെ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ചാൽ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും, നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന ഒരു പ്രസ്താവന കൊണ്ട് അവിടെ കഴിഞ്ഞു. എന്നാൽ പഴയ നിയമം വായിക്കുമ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടെ അവിടെ പറയുന്നുണ്ട്. എന്താ അത്? ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണമെന്നാണ് തിരുവചനം ഓർപ്പിക്കുന്നത്. ഫോർ ഐ ആം ദ ലോർഡ് യുവർ ഗോഡ്, യു ഷാൾ ദെയർ ഫോർ സാങ്ക്ടിഫൈ യുവേഴ്സൽസ് ആൻഡ് യു ഷാൾ ബി ഹോളി. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം, അതൊരു നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഓർത്തഡോക്സ് ആരാധനയിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതായ കാര്യമാണല്ലോ, രണ്ടു മൂന്ന് വാക്കുകൾ എപ്പോഴും നമ്മൾ പറയും. പ്യൂരിഫിക്കേഷൻ, ഇല്യൂമിനേഷൻ ആൻഡ് തയോസിസ് എന്നുള്ള രണ്ടു മൂന്ന് വാക്കുകൾ പറയും. അതിൽ പ്യൂരിഫിക്കേഷൻ നേരത്തെ നമ്മളൊന്ന് കണ്ടിട്ടുള്ളതാണ്. പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് കതാർസിസ് എന്നാണ് പറയുന്നത്. നമ്മൾ നമ്മളെ തന്നെ നിർമ്മലീകരിക്കണം. അത് വിശുദ്ധിയുടെ ആദ്യത്തെ പടിയായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളും വിശുദ്ധരായിരിക്കാനുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുകയും ദൈവവചനം കൂടുതൽ വായിക്കുകയും ചെയ്യുന്ന ജനസമൂഹമായതുകൊണ്ട് ഒത്തിരി ആമുഖങ്ങളൊക്കെ പറഞ്ഞ് ഓരോ വിഷയത്തിനും പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്താതെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു മൂന്ന് സ്റ്റെപ്പ് നമ്മുടെ മനസ്സിൽ വെക്കണം. ആദ്യത്തെ പ്യൂരിഫിക്കേഷനാണ്. ആ പ്യൂരിഫിക്കേഷനാണ് ചുങ്കക്കാരൻ ദൈവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്. അവൻ ഓർത്തഡോക്സുകാരുടെ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ച് പ്രിയ ലൈസൺ ലോർഡ് ഹൗ മേഴ്സി അപ്പോൺ മീ എ സിന്നർ. എന്താ ചെയ്യുന്നേ? അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അവൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോയിന്ന അവൻ രക്ഷിക്കപ്പെട്ടു പോയെന്നോ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടു പോയെന്നോ അല്ല എഴുതിയിരിക്കുന്നത്. ജസ്റ്റിഫൈഡ്, ജസ്റ്റിഫിക്കേഷൻ എന്നുള്ള വാക്ക്, അവൻ നീതീകരിക്കപ്പെട്ടവനായി അവൻ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അത് വിശുദ്ധീകരണത്തിന്റെ ആദ്യത്തെ പടിയാണ്. നമ്മുടെ പാപങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ കതാർസിസ് എന്നുള്ള ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതാണ് വിശുദ്ധ കുമ്പസാരത്തിൽ നമ്മൾ ഓർക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ. റിപ്പന്റൻസ് ഉണ്ട്, നമുക്ക് മാനസാന്തരമുണ്ട്, കൺഫഷൻ നടത്തും, അത് നമ്മൾ ഏറ്റുപറയും, പിന്നെ റിന്യൂവലാണ്, ഇനി അത് ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുത്ത് നമ്മളെ തന്നെ പുതുക്കി ദൈവസന്നിധിയിൽ ഒരു ഡെഡിക്കേഷനാ സമർപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പിൽ ഉള്ള കാര്യമാണ് നമ്മൾ നീതീകരിക്കപ്പെടുക, ദൈവപ്രസാദം നമുക്ക് ലഭിക്കുക, നമ്മൾ നീതിയുള്ളവരായി തീരുക എന്നുള്ളത്. യേശു ക്രിസ്തുവിന്റെ ജീവിതം പരിശോധിച്ചാലും ഇത് അറിയാനായിട്ട് സാധിക്കുന്നതാണ്, ദൈവപ്രസാദം ലഭിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്ന ഇല്യൂമിനേഷൻ ആണ്, ഒരു പ്രകാശത്തിന്റെ അനുഭവമാണ്, അതാണ് തയോറിയ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ പ്രകാശത്തിന്റെ അനുഭവത്തിൽ ജീവിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19 തൊട്ട് 21 വരെ വാക്യങ്ങൾ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. അപ്പോൾ വെളിച്ചത്തിന്റെ അനുഭവമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. തിന്മ പ്രവൃത്തി ഇനി ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായി അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ സാധിക്കും. ആ സത്യവെളിച്ചമാണ് യേശു ക്രിസ്തു. അതാണ് നമ്മളെ വെളിവ് നിറഞ്ഞ ഒരു ഈശോ നിൻ വെളിവാൽ കാണുന്നു എന്ന് നമ്മൾ പാടുന്നത്. വെളിച്ചം, പ്രകാശം എന്നുള്ളതിനേക്കാൾ വെളിവ് ലഭിക്കുക, കുറച്ചുകൂടെ ജ്ഞാനം ലഭിക്കുക, വെളിച്ചത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വളരെ ഭംഗിയുള്ള വാക്കാണ് വെളിച്ചം എന്ന വാക്ക്. ഇംഗ്ലീഷിലാണ് രണ്ടിനും ലൈറ്റ് എന്നേ പറയാനായിട്ട് പറ്റുള്ളൂ. നമ്മള് വെളിവ് നിറഞ്ഞ ഒരു ബൈ ദൈ ലൈറ്റ് വി സീ ദ ലൈറ്റ്, ജീസസ് ഫുൾ ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പം വെട്ടം കിട്ടിയെന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ വെട്ടം കിട്ടിയെന്നും കൂടെ വേണം. അജ്ഞാനം വിട്ടിട്ട് ജ്ഞാനത്തിലേക്ക് വന്നു, ദൈവസന്നിധിയിൽ വിവേകത്തോടുകൂടി വെളിവോടുകൂടി ജീവിക്കുവാൻ, അതാ വെളിവ് നിറഞ്ഞ ഒരു ഈശോ എന്ന് പാടുമ്പോൾ കുറച്ചുകൂടെ അർത്ഥവ്യാപ്തിയുണ്ട്. നമുക്ക് ആ വെളിവോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കണമെന്നുള്ളത്. വെട്ടം എന്നുള്ള മാത്രം ഒരു അല്ലെങ്കിൽ ലൈറ്റ് എന്നുള്ള ഒരു കേവല അർത്ഥത്തിലല്ല, ആ വെളിവോടുകൂടി ജീവിക്കുക എന്നുള്ള ഒരു കാര്യം ഇലുമിനേഷനകത്തു. പിന്നീടാണ് തെയോസിസ് എന്ന് പറയുന്നത്, ഡെയിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു അറ്റൈൻമെന്റ് ഓഫ് ലൈക്നെസ് ഓഫ് ഗോഡ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ മാൻ വാസ് ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ്. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇല്ലേ. ഇമേജ് ആൻഡ് ലൈക്നെസ് എന്ന് പറഞ്ഞാൽ, ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു മാവ്, വലിയ അമ്മ മാവിന്റെ ഇമേജ്, മാവിന്റെ തൈ. ലൈക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴാണോ ഈ തൈമാവ് അമ്മയെ പോലെ പൂവിട്ട് അതിലൊരു മധുരമുള്ള മാങ്ങ ഉണ്ടാകുന്നത്, അതാ സാദൃശ്യം. സ്വരൂപവും സാദൃശ്യവും, നമുക്ക് ദൈവത്തിന്റെ രൂപമുണ്ട്, ദൈവത്തിന്റെ രൂപത്തിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. സാദൃശ്യം നഷ്ടപ്പെട്ടു പോകുന്നു. ആ സാദൃശ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങുന്ന ഡെയിഫിക്കേഷൻ എന്ന് പറയുന്നത്, തെയോസിസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു ഒരു നിയോഗമാണ്. യേശു ക്രിസ്തുവിന്റെ ജീവിതം പരിശോധിച്ചാൽ ഇത് കാണാൻ സാധിക്കുമെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. മാമോദീസ സമയത്ത് ദൈവപ്രസാദം ലഭിച്ചു. ഞാൻ ഈ പറഞ്ഞ കഥാർസിസ് എന്നുള്ള ഒരു കാര്യമാണ്, ജസ്റ്റിഫിക്കേഷൻ. നമ്മുടെ പ്രമ്യാൻസതറകളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതായ കാര്യമാണ്, ദൈവമേ നിങ്ങൾക്ക് ഞങ്ങളോട് പ്രസാദം തോന്നണമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുക എന്നുള്ളത്. അത് ആദ്യത്തെ സ്റ്റെപ്പാണ്. ആ പാപപരിഹാരത്തിന് ശേഷം നമ്മൾ വെളിച്ചത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. വെട്ടവും വെളിച്ചവുമാണ്. റൂം വൃത്തിയാക്കിയിട്ടു, നല്ലൊരു ലൈറ്റ് അവിടെ ഇട്ടു എന്ന് പറയുന്നത് പോലെ ഇലുമിനേഷൻ ഉണ്ടാകണം. നമുക്ക് ആ വെളിച്ചത്തിൽ നിലനിൽക്കുക. ഇനി അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങളൊന്നും ഇല്ല, ഇനി അത് ആവർത്തിക്കാതെ വെളിച്ചത്തിൽ നിലനിൽക്കാൻ സാധിക്കും. അങ്ങനെ നിലനിന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ദൈവ സാദൃശ്യത്തിലേക്ക് വളരുക എന്നുള്ളതാണ് ഇതിലൂടെ ഓർപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഈ മൂന്ന് സ്റ്റെപ്പ് വളരെ ചുരുക്കമായിട്ട് ഞാൻ എന്തിനാ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഓർത്തഡോക്സ് ആരാധനയുടെ അകക്കാമ്പ് പലപ്പോഴും ഇത് വിശദീകരിക്കാനായിട്ട് മടിക്കുന്നു, ചിലപ്പോൾ അത് ബോറിംഗ് ആയിട്ട് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ, ഈ പ്യൂരിഫിക്കേഷൻ, ഇല്യൂമിനേഷൻ ആൻഡ് തെയോസിസ് എന്നുള്ളത്, ഈ മൂന്ന് കാര്യങ്ങൾ, അത് നമ്മളവർക്ക് ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ പഴയ സ്റ്റെപ്പ് അങ്ങ് മാറിപ്പോയി എന്ന് വിചാരിക്കും. മൂന്നാമത്തെ സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ ഒന്നും രണ്ടും നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഒരിക്കലും അങ്ങനെയല്ല. ആത്മീയ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മൂന്ന് കാര്യങ്ങൾ ഒരേപോലെ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാര് പ്രാർത്ഥനകളിൽ എഴുതി വെച്ചത്, നാഴിക തോറും നീ തേറും, നാഴിക തോറും നീ പിഴയ്ക്കും, നിന്ന ഉപവാസം പ്രാർത്ഥനയും ന്യായം അതെങ്ങനെ കൈക്കൊള്ളും. നമ്മൾ അനുതാപത്തിന് മെമ്പറ ചൊല്ലുന്ന സമയത്ത് ചിലപ്പോഴേക്കും ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും, നാഴിക തോറും നീ തേറും. അവിടെ തോറുവെന്ന് എഴുതി വെച്ചേക്കും, തോറുവും നല്ല തേറും എന്നാ. തേറുക എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക. നമ്മളുടെ പാപങ്ങളെ പറ്റി ഗ്രഹിച്ചു, അത് ഏറ്റുപറഞ്ഞു, കൺഫസ് ചെയ്യുന്നു. നാഴിക തോറും നീ പിഴയ്ക്കും. പിന്നെ അടുത്ത നിമിഷം നമ്മൾ താഴെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ തയോസിസ് എന്ന പ്രക്രിയ നടക്കുമ്പോൾ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പിൻ. ഞാനത് ആ പഴയ നിയമത്തിനെടുത്ത് കൂട്ടി, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനുള്ള, അത് മനഃപൂർവ്വം ചെയ്യേണ്ടതായ ഒരു കാര്യമാണ്. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ വലിയ റെസ്പോൺസിബിലിറ്റി ആത്മീയ ജീവിതത്തിലെ. അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങളിലൂടെ പോകുമ്പോൾ എപ്പോഴും പാപബോധവും പശ്ചാത്താപവും, ഈ പ്രസാദം നമുക്കുണ്ടാകണം, പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിലൂടെ ഡെയിഫിക്കേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ ദൈവാനുരൂപമായിട്ട് വരണം. ഒരു സംഭവം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാകും. യേശുവിന്റെ ഓഗസ്റ്റ് 6-ാം തീയതി കൂടാരപ്പെരുന്നാൾ നമ്മൾ ആഘോഷിച്ചല്ലോ. അതിനകത്ത് 2-3 വാക്കുകൾ നമ്മുടെ ബോബി ജോസഫിനെ പോലെയുള്ളവർ പറയുന്ന, ചിന്തിക്കുന്ന ആൾക്കാർ പറയുന്ന 2-3 വാക്കുകളുണ്ട്. അതിനകത്ത് പറയുന്നത് 1, നിങ്ങൾ പ്രസാദമുള്ളവരാകണം. 2, നിങ്ങൾ പ്രകാശമുള്ളവരാകണം. 3, നിങ്ങളുടെ നിയോഗം തിരിച്ചറിയണം. മറുരൂപ സമയത്ത് നമ്മളിവിടെ കാണുന്ന തയോസിസ് അവിടെ കാണുന്നു. ദൈവീകരണമായ യേശു ഏറ്റവും തേജസ്സുള്ള രൂപമായിട്ട് തീർന്നു. ആ ദൈവത്വം വെളിപ്പെട്ടു. നമ്മുടെ പിതാക്കന്മാരൊക്കെ വിശദീകരിക്കാൻ തന്നെ ദൈവത്വം വെളിപ്പെട്ടു. എന്താ അവിടെ സംഭവിച്ചത്? അതിന് തൊട്ടുമുമ്പ് നടന്ന മാമോദീസായിൽ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ ദൈവത്തിന്റെ പ്രസാദം കിട്ടിയിട്ടാണ് ഇവിടെ വന്ന് പ്രകാശത്തിലേക്ക് വന്നത്. ഒരു പ്രകാശമാണ് ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറയുന്നത്, മറുരൂപം എന്ന് പറയുന്നത്. പ്രകാശം, വലിയ പ്രകാശം കണ്ടു. ഒരു ലോകത്തൊരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ സാധിക്കാത്തതുപോലെ എന്നൊക്കെ ചെറിയ വാക്കുകളിൽ വിശദീകരിക്കാൻ സുവിശേഷക്കാരൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ വലിയ പ്രകാശത്തിലേക്ക് വന്നു, പ്രസാദമുണ്ടായി, പ്രകാശമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്താ? മോശ എലിയാവും വന്ന് ഇനി എന്താണ് അവന് സംഭവിക്കാനുള്ളത്? അവന് ഈ ലോക ജീവിതത്തിൽ ഇനി യെരുശലേമിലേക്ക് പോയി അവന്റെ കഷ്ടാനുഭവങ്ങളിലേക്കും പീഡാനുഭവങ്ങളിലേക്കും പോവുകയാണ് എന്നുള്ളത്. ഇത് ഒരേപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാ. നമ്മളുടെ ഉത്തരവാദിത്വം എന്നും തിരിച്ചറിയുവാനുള്ള നമ്മളുടെ ദൈവപ്രസാദം നമുക്കുണ്ടായി, പാപങ്ങളിൽ നിന്ന് വിമുക്തി ഉണ്ടായി, പ്രകാശത്തിൽ നിലനിന്ന് നമ്മുടെ നിയോഗങ്ങളെ പറ്റി ഓരോ നിമിഷവും തിരിച്ചറിഞ്ഞ് ദൈവാനുരൂപമായി ഈ ലോകത്തിൽ തന്നെ ജീവിക്കും. ഇത് ഇവിടെ മരിച്ചതിന് ശേഷം പിന്നീടങ്ങാണ്ട് കിട്ടുന്ന ഒരു കാര്യമൊന്നുമല്ല, ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ലീഹ പുതിയ നിയമത്തിൽ പിന്നെ കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാരെ എന്ന് വിളിക്കുന്നത്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് വിശുദ്ധിയുടെ അനുഭവത്തിലൂടെ ജീവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമുക്ക് ധാരാളം മാതൃകകളുണ്ടല്ലോ. അതിനാ വിശുദ്ധന്മാരെ പ്രത്യേകമായിട്ട് നമ്മൾ തിരിച്ചറിയുകയും അവരുടെ ജീവാവസ്ഥാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ പരിശുദ്ധ ഭാവാതിരിമേനിയെ പറ്റി ഞാൻ കഴിഞ്ഞ എനിക്ക് കിട്ടിയ അവസരങ്ങളിലൊക്കെ പറയാൻ ശ്രമിച്ച കാര്യം ഇതായിരുന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് വിശുദ്ധീകരണത്തിനുള്ള മാതൃകകൾ ധാരാളമുണ്ട്. തീർച്ചയായും നമ്മുടെ കാലം ചെയ്ത ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാവായിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പഠിക്കുവാനായിട്ടുണ്ട്. 3 വാക്കുകൾ മാത്രം ഞാൻ പരിചയപ്പെടുത്താം. 1, തിരുമേനിയുടെ നിഷ്കളങ്കതയായിരുന്നു എന്നുള്ളത്. ഇന്നസെൻസ്, ഒരു നിർമ്മല മാനസം തിരുമേനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്ന കാര്യമാണല്ലോ. കുന്നംകുളം ശൈലിയിലെ തിരുമേനി സാധാരണ കൊളോക്കിയൽ ലാംഗ്വേജിൽ അദ്ദേഹത്തിന് മനസ്സുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നുള്ളത്. പൗരോഹിത്യത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങളിൽ ഉറപ്പിക്കുന്നതായ കാര്യം, നൈർമല്യം താഴ്മ ശുചിത്വം മികവേറിയിടും പരിശീലനവും പൗരോഹിത്യത്തിനനുയോജ്യം ഏവം മാർ പൗലോസ് ലീഹാലേഖനമെഴുതി പ്രിയനാം തീമോത്തേയോസിന്നും തീത്തോസിന്നും ദൈവത്തിനാചാര്യനുണർവും നടപടിയിൽ പൂർണതയും വേണം ഭവനം സഭൈവ പണി ചെയ്യുവാൻ വൈഭവവും. പട്ടംകുട സമയത്ത് പാടുന്നതായ പാട്ടാ. നൈർമല്യം, താഴ്മ, ശുചിത്വം, നിർമ്മലത, ആ നിർമ്മല മാനസം തിരുമേനിക്കുണ്ടായിരുന്നു. ശിശുക്കളെ പോലെയായി നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയായി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാനായിട്ട് സാധിക്കുകയില്ല, അതിൽ കടപ്പാനായിട്ട് സാധിക്കുകയില്ല. അതായത് സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു. 19-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീനവരെ തടയരുത്. ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള മാർഗം ഈ നിർമ്മല മാനസം, ശിശു സഹജമായിരിക്കുന്ന നിർമ്മലതയാണ്. ഞാനതിന് വിശദീകരിക്കാൻ ശ്രമിക്കുക. നമ്മൾ കുമ്പിട്ട് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ലോകത്തിൽ ചവിട്ടി ഞാൻ എന്ന പാവത്തോട് ഐ എന്ന പാവത്തോടുകൂടി ഇങ്ങനെ മേളിലേക്കൊക്കെ നോക്കി നിൽക്കുന്നു, എല്ലാവരെയും വട്ടം നീളമൊക്കെ നോക്കി നിൽക്കുന്നു. പക്ഷെ കുരിശു വരച്ച് എന്റെ തല ഞാൻ താഴെ മുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് ആരംഭിച്ചോ ആ മലക്കടപ്പ് കടന്ന അതേ അനുഭവത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇത് ആ ശിശു സഹജമായ നിർമ്മലതയിലേക്ക് ഓരോ നിമിഷവും സംഭവിക്കേണ്ടതായ കാര്യം. നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു, പക്ഷേ ആ വിശുദ്ധിയിലേക്ക് ഉയരുവാണ്ടൊക്കെ വേണം നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക. തിരുമേനിയിൽ നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. രണ്ടാമതായിട്ട് തിരുമേനിക്ക് ഉണ്ടായിരുന്നു വെൽ ബാലൻസ്ഡ് ആയിരുന്നു, ഒരു സ്ഥിരമാനസനായിരുന്നു, ഒരു ലെവൽ ഹെഡഡ് ആയിരുന്നു, സ്റ്റഡി ആയിരുന്നു, ഗ്രേസ്ഫുൾ ആയിരുന്നു, ആ പറയുന്ന കാര്യങ്ങളിൽ നിലനിൽക്കുമായിരുന്നു എപ്പോഴും. കാരണം ദൈവത്തോടുള്ള പ്രാർത്ഥന യാക്കോബ് ശ്രീഹാടെ ലേഖനം 1-ാം അധ്യായം 5-8 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ നിലനിന്ന് സത്യവിശ്വാസത്തോടുകൂടി നിലനിൽക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന ജ്ഞാനം, അവിടെ ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു എന്നാണ് 8-ാം വാക്യത്തിൽ പറഞ്ഞത്. തിരുമേനിക്ക് അങ്ങനെ രണ്ടു മനസ്സൊന്നും ഇല്ലായിരുന്നു. രണ്ടു മനസ്സിക്കേണ്ടതായ കാര്യമാണ് പ്രാർത്ഥനയോടുകൂടി ഒരു മനസ്സ് ദൈവസന്നിധിയിൽ നിന്ന് നേടിയെടുക്കുവാനും അതിൽ നിലനിൽക്കുവാനും സാധിക്കണം. തിരുത്തേണ്ടവരെ തിരുത്താൻ, മറ്റുള്ളവർക്ക് തിരുത്തലുകൾ പറഞ്ഞു കൊടുക്കാണ്ടൊക്കെ വേണം സാധിക്കണം. അതല്ലാതെ താഴ്മ വിനയം എന്നൊക്കെ പറയുമ്പം തെറ്റുകളെല്ലാം കണ്ട ഊവച്ചൂവെന്നും പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. തെറ്റ് തെറ്റാണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു 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 സ്റ്റഡീനെസ് തിരുമേനിക്കുണ്ടായിരുന്നു. വെൽ ബാലൻസ്ഡ്, അത് ആത്മീയ ജീവിതത്തിലെ വളരെ പോസിറ്റീവായ ഒരു കാര്യം. അതിന് ബോൾഡ്നെസ് എന്നൊക്കെ നമ്മൾ വിളിച്ച് അധിക്ഷേപിക്കരുത്. തിരുമേനി ഭയങ്കര ബോൾഡായി, എന്താ ബോൾഡ്നെസ്? പോസിറ്റീവായിട്ട് നിങ്ങൾ പറഞ്ഞു. അതല്ലാതെ തിരുമേനിയെ തിരിച്ചറിയാ, അങ്ങനെയുള്ള പിതാക്കന്മാരെ തിരിച്ചറിയാതെ ഒരിക്കലും അവരെ കുറ്റം വിധിക്കാനായിട്ട് ഇടയാകരുത്. എന്താ സ്ഥിരമാനസം എന്ന് പറയാൻ? ദൈവം കൊടുത്ത കാര്യമാണ്. അതുകൊണ്ട് നിലപാടുകൾ ഉണ്ടാകും അതിൽ തന്നെ. അപ്പോ നീതിക്ക് വേണ്ടി നിലനിൽക്കുമ്പോ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കുന്ന പോലെ നീതി നിമിത്തം പീഡിപ്പിക്കപ്പെടും. അല്ല, ലിറ്ററലി നമുക്കൊരു നീതി ലഭിച്ചു, ആ നീതി നിമിത്തം പീഡിപ്പിക്കപ്പെട്ടു. അല്ലെ, പരമമായിരിക്കുന്ന ഈ ലോകകോടതിയിൽ നിന്ന് തന്നെ ഒരു നീതി ലഭിച്ചിട്ട് ആ നീതിയുടെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പിതാവ് വേറെ ആരുണ്ട്? എത്രയോ പിതാക്കന്മാർ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിരിക്കും. അവസാനം കുറച്ചു കാലം കൊണ്ട് ഇത്രയേറെ നിന്നയും വഴിയും കേൾക്കേണ്ടി വന്ന ഒരു പിതാവ്. അവിടെ ആ സ്ഥിരമാനസം എന്ന് പറയുന്നത് തീർച്ചയായും ദൈവം നടത്തുന്ന നീതിയിലൂടെയുള്ള അത് നിലനിർത്തുവാണ്ടൊക്കെ വേണം. ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞ് നമുക്ക് ആ ശ്ലോകൻ വളരെ പ്രശസ്തമായ ഡിക്ലറേഷനാണ്. എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് പറയുന്ന അമേരിക്ക ജീവിക്കുന്നവരോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പൊ തിരുമേനി അത് തന്നെ പറഞ്ഞു, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു ഒരു സ്വപ്നമുണ്ട്. എന്തായിരുന്നു? വ്യവഹാരരഹിതമായ മലങ്കര സഭ. അതിലേക്ക് സ്ഥിരമാനസത്തോടുകൂടി നിലനിൽക്കാൻ സാധിച്ചു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടതായ കാര്യം അതാണ്. നമ്മൾ തെറ്റിനെതിരെ കണ്ണടയ്ക്കുന്നതല്ല വിനയവും താഴ്മയും. ഒരിക്കലും അങ്ങനെയല്ല. ഒരു വിശുദ്ധരും അങ്ങനെ ചെയ്തിട്ടില്ല. യേശുക്രിസ്തു അങ്ങനെ ചെയ്തിട്ടില്ല. യേശുക്രിസ്തു ഹെരോദാവിനോട് പറയേണ്ട കാര്യം മുഖത്ത് നോക്കി പറഞ്ഞു. പീലാത്തോസിനോടും എല്ലാവരോടും പറഞ്ഞു, ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറഞ്ഞു. ചാട്ടവാറെടുത്ത് ദൈവാലയത്തിൽ നടത്തപ്പെടേണ്ടതായ നീതി നിർവഹണം നടത്തി. അത് ബോൾഡ്നെസ് എന്ന് നമുക്ക് വിളിക്കാം. അവനെ എല്ലാവരും അപഹസിച്ചു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വിശുദ്ധിക്ക് കുറവല്ലോ ഉണ്ടോ? അപ്പോ അതോ എല്ലാം കേട്ടും ഇണ്ടാതിരിക്കുക എന്നുള്ളതാണോ? ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിലും തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ തിരുത്തപ്പെടുവാൻ, അത് പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൽ നിന്നുള്ള ജാഗരണത്തോടുകൂടി എപ്പോഴും. ഈ അവസാനം വിജയ് ഫിലിപ്പച്ചൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, റഷ്യയിൽ നിന്ന് ഒരു മൊണാസ്ട്രിയുടെ മുമ്പിൽ നിന്ന് തിരുമേനിയോടെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു, വിശുദ്ധയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമായിരുന്നു. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം, ഞാലിയെ ഒഴിതേറിയാൽ തിരുമേനി എപ്പോഴും ഓടി ഓടി പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോ സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനം ലഭിച്ചു. യാക്കോബ് ശ്രീയുടെ ലേഖനത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ വഴികളിലൊക്കെ സ്ഥിരമായിട്ട് നിലനിൽക്കാൻ സാധിച്ചു. ഇരു മനസ്സുള്ളവൻ തന്റെ വഴികളിൽ അസ്ഥിരനാകുന്നുവെന്ന്. പക്ഷേ അതാണ് യഥാർത്ഥ മാർഗമെന്നുള്ളത് നമുക്ക് തിരുമേനി എല്ലാ അർത്ഥത്തിലും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കാം. മൂന്നാമതായിട്ട് സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ഒരു സേവന സന്നദ്ധത തിരുമേനിക്കുണ്ടായിരുന്നു. ഗലാത്യലേഖനം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നു, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. അതാണ് ഞാൻ മുമ്പേ വായിച്ച ഫസ്റ്റ് പീറ്റർ 1:22 ഞാൻ അതാണ് പറഞ്ഞത്. എന്നാൽ സത്യം അനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം സ്നേഹിപ്പി. മറ്റുള്ളവരെ സ്നേഹം, അർഹതപ്പെട്ടവർക്ക് സ്നേഹം കൊടുക്കുവാണ്ടൊക്കെ ഉണ്ട്. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, സ്നേഹം അർഹതപ്പെട്ടവർക്ക് സ്നേഹം കൊടുക്കുവാണ്ടൊക്കെ വേണം. തിരുമേനി തീർച്ചയായിട്ടും മുന്നിട്ട് മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ശത്രുക്കളെ സ്നേഹിക്കുവാൻ തിരുമേനിക്ക് മനസ്സായിരുന്നു. പക്ഷേ എപ്പോഴും നിന്ദയും പരിഹാസവും നിഷേധാത്മകവും എത്രമാത്രം സ്നേഹിച്ചാലും പുറംകാല് കൊണ്ട് തൊഴിച്ചെറിയുന്ന അനുഭവത്തിലൂടെ തിരുമേനി പോയി. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് നിങ്ങൾ ചിന്തിക്കണം, വളരെ പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ചു നോക്കണം. തീർച്ചയായിട്ടും തിരുമേനി എത്രയോ പേര് നമ്മുടെ ഹൈന്ദവ മുസ്ലിം ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ അരയ്ക്ക് താഴെ തളർന്നു പോയ ഒരു സഹോദരി തിരുമേനി ചെല്ലാവുന്നിടത്തൊക്കെ ചെന്നു. ഇനിയും തിരുമേനിയുടെ ആ സേവന സന്നദ്ധത, തിരുമേനിയുടെ കാലഘട്ടം ലോകപ്രകാരം കഴിഞ്ഞുവെങ്കിലും ആത്മീയമായ നിലത്തിൽ അത് ഈ ലോകത്തിൽ തന്നെ ആത്മീയമായ തലങ്ങളിൽ അത് തുറന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തിരുമേനിയുടെ ഈ ഒരു ഒരു മേഴ്സിഫുൾ നേച്ചറുണ്ട്, ആ കാരുണ്യവാനായിരിക്കുന്ന അനുഭവം. അതുകൊണ്ട് സ്നേഹത്തിൽ അന്യോനെ സേവിക്കുകയാണ്, സേർവിങ് ആണ്, സ്നേഹം കൊണ്ട് അവസാനിക്കുകയല്ല, സ്നേഹത്തിൽ അന്യോനെ സേവിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ട് സേവന സന്നദ്ധത, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് നമുക്ക് സാധിക്കണമെന്നും ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ ചിന്തിച്ചത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് തിരുവചനം പറയുമ്പോൾ നമുക്ക് കതാർസിസിലൂടെയും തയോറിയായിലൂടെയും പ്യൂരിഫിക്കേഷൻ ഇല്യൂമിനേഷൻ തയോസിസിലേക്ക് ഡെയിഫിക്കേഷനിലേക്ക് നമ്മൾ വളരുന്ന ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ പിതാവിനെ പോലെയുള്ളവരെ ഓർത്തുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം ഒരു പ്രാവശ്യം കൂടി ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുവാനും നമ്മുടെ സത്യാനുതാപത്തോടുകൂടി ഒരു ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ട് പ്രകാശവൽക്കരിക്കപ്പെട്ട് ദൈവീകരണത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം ഓരോ നിമിഷവും ഇത് മൂന്നും ഒരുപോലെ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറിയാൽ താഴത്തെ സ്റ്റെപ്പ് തട്ടിക്കളയുകയല്ല, അതിലേക്ക് നമ്മൾ വീണുപോകാൻ നാഴിക തോറും തേറിയാലും നാഴിക തോറും നമുക്ക് തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയും നമുക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ താല്പര്യമെടുത്ത് നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പി എന്ന് പറയുന്ന ആത്മീയ ജീവിതത്തിലൂടെ വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഓരോ ആരാധനാനുഷ്ഠാനങ്ങളിലൂടെയും നമ്മൾ സംബന്ധിക്കുക വഴിയായിട്ട് ഒരു ദിവസം നമ്മൾ ചെയ്യുന്നതായ ആത്മീയാനുഷ്ഠാനങ്ങൾ അതിന്റെ പ്രാക്ടിക്കൽ സൈഡിൽ ആറ് ദിവസം ഒരു ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് കൂടിയാൽ ആറ് ദിവസം അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടിയിരിക്കും. അപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ പ്രാർത്ഥിച്ചാൽ 23 മണിക്കൂർ നമ്മൾ മറ്റ് പ്രായോഗിക വശങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതം പ്രാക്ടിക്കലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതും കൂടി ഒന്ന് തിരിച്ചറിഞ്ഞ് നമ്മളുടെ ആത്മീയ ജീവിതത്തെ വിശുദ്ധിയുടെ പടവുകൾ താണ്ടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.
കർത്താവിൽ അനുഗ്രഹീതരായ വിശ്വാസ സമൂഹമേ, MMESന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട PC ജോർജ് അച്ഛന്റെ അനുഗ്രഹീതമായ സുബോറോ പ്രാർത്ഥനാ യോഗത്തിലെ പ്രഭാത സന്ദേശം നമ്മൾ കേട്ടുകഴിഞ്ഞു. പതിവ് പോലെ നന്നായി പഠിച്ച് വിശകലനം ചെയ്ത ഒരു വിഷയത്തെ അതിന്റെ വാക്കിന്റെ അർത്ഥത്തിനേക്കാൾ ഉപരി അതിന്റെ പശ്ചാത്തലവും ദൈവശാസ്ത്രവും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് ആരാധനാ ജീവിതത്തെയും വേദപുസ്തക പശ്ചാത്തലത്തെയും സമന്വയിപ്പിച്ചും നമ്മിൽ നിന്ന് ശരീരപ്രകാരം വിട്ടുപിരിഞ്ഞ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ ജീവിതത്തെ നന്നായി അനുസ്മരിച്ചുകൊണ്ടും വളരെ ഭംഗിയായി അദ്ദേഹം നമ്മളോട് സംസാരിച്ചു. Peter 1:13 onwards അതിലായിരുന്നു പ്രധാന വിഷയത്തിന്റെ തുടക്കം. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കി. വിശുദ്ധി എന്ന പദവും വിശുദ്ധനാകാൻ ദൈവം നമുക്ക് തന്ന നിയോഗത്തെ എപ്രകാരം പൂർത്തീകരിക്കണമെന്നും വളരെ ഭംഗിയായിട്ട് അച്ഛൻ വിശേഷിപ്പിക്കുന്ന കൂട്ടത്തിൽ ലേവ്യ പുസ്തകം 19:2 പഴയ നിയമ പുസ്തകത്തിൽ ദൈവം വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതിശക്തമായ നിർവചനത്തെയും കൂട്ടിച്ചേർത്തു. ദൈവജനത്തെ പഴയ നിയമത്തിൽ കൃത്യമായി സംബോധന ചെയ്യുന്നത് ദ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവജനം, അതിന് കൊടുത്തിരിക്കുന്ന ഒരു അഡ്ജക്റ്റീവ് ഉണ്ട്, വിശുദ്ധരായ അല്ലെങ്കിൽ വിശുദ്ധിയായ, വിശുദ്ധമായി ജീവിക്കുന്ന ഒരു സമൂഹം. കാരണം ജനം ദൈവത്തിന്റേതാണ്. സൃഷ്ടാവായ ദൈവം സൃഷ്ടിയെ പരിപാലിക്കുമ്പോൾ അത് ദൈവത്തിന്റേതാകിയാൽ ആ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ടൈം, സ്പേസ്, ഓബ്ജക്ട്സ് ആൻഡ് പീപ്പിൾ ഓൾ ക്യാൻ ബിക്കം ഹോളി ഇഫ് ദേ ബിലോങ് ടു ഗോഡ്. നമ്മൾ സാധാരണ
ഒരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചോ ക്രൈസ്തവ ജീവിതത്തെ കുറിച്ചോ പറയുമ്പോൾ അവനിൽ എപ്പോഴും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് ടൈം, സ്പേസ്, ഓബ്ജക്ട്സ് ആൻഡ് അതർ ഫെലോ ബി. ഇതിലൂടെയെല്ലാം വിശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധിയിൽ നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ അവൻ ദൈവത്തിനുള്ളതാണ്, അവൻ ഉൾപ്പെടുന്ന സമൂഹവും അവന്റെ സമയവും അവനോടൊപ്പം സഞ്ചരിക്കുന്ന സർവകാര്യങ്ങളും വിശുദ്ധമായിത്തീരും. അതോടൊപ്പം തന്നെ ഒരു ഉദാഹരണം, നമ്മൾ മത്ബഹായിൽ മത്ബഹായെ കാണുന്നത് അതിവിശുദ്ധ സ്ഥലമായിട്ടാണ്. ആ സ്ഥലത്തേക്ക് എന്ത് പ്രവേശിച്ചാലും അത് വിശുദ്ധീകരിച്ചാണ് അതിൽ പ്രവേശിപ്പിക്കുന്നത്. അഥവാ ഏതെങ്കിലും മെയിന്റനൻസിനോ ഏതെങ്കിലും കാര്യത്തിന് അത് അശുദ്ധിയായി കഴിഞ്ഞാൽ വീണ്ടും അത് ശുദ്ധീകരിക്കപ്പെടാനുള്ള ക്രമവും പ്രാർത്ഥനയും ഒക്കെ പുരോഹിതൻ നിഷ്ഠയനുസരിച്ച് ചെയ്യണമെന്നും സഭ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഒരു കഥയുണ്ട്, സ്റ്റോറി ഓഫ് കിങ് കിങ് മിഡാസ്. തൊടുന്നതെല്ലാം സ്വർണമാകണമെന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യൻ. ഇതെല്ലാം മനുഷ്യർക്കും ഇഷ്ടമാണ്, നമ്മൾ തൊടുന്നതൊക്കെ സ്വർണമാകാനുള്ള അവസരം കിട്ടിയാൽ. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് തൊടുന്നതെല്ലാം സ്വർണമാകാനല്ല, തൊടുന്നതെല്ലാം വിശുദ്ധമാകണം, വിശുദ്ധീകരിക്കപ്പെടണം. ആ ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു വലിയ ശക്തമായ ഒരു പ്രസംഗം, ഒരു ധ്യാനം നമ്മൾ കേട്ടുകഴിഞ്ഞു. ഒടുക്കെ ഒരു അവസാനമായിട്ടൊരു കാര്യം കൂടി പറയട്ടെ. അതൊരു മാഗ്നറ്റ് പോലെയാണ്. ഒരു മാഗ്നറ്റ് ഉണ്ടാക്കാനുള്ള കാര്യം നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കാന്തിക ശക്തിയുള്ള ഒരു ഇരുമ്പ് കഷണത്തിനോട് ചേർത്ത്, കാന്തിക ശക്തിയില്ലാത്തൊരു ഇരുമ്പ് കഷണം ചേർത്ത് വെച്ചാൽ അത് കാന്തിക ശക്തിയുള്ളതായിത്തീരും. അത് ചെറുപ്പത്തിലെ നമ്മൾ പഠിച്ചിരിക്കുന്നത് കൊണ്ട് ചെറിയൊരു കാന്തം കൈ കിട്ടിയാൽ അതെവിടൊക്കെ കൊണ്ടുവച്ച് അതിന്റെ കാന്തം അല്ലെങ്കിൽ അതിന്റെ ആകർഷണ വലയം ഉണ്ടെന്ന് പരിശോധിക്കാൻ നമുക്കൊരു കൗതുകമാണ്. ഇതുപോലെ തന്നെയാണ് വിശുദ്ധ ജീവിതം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ നിശ്ചയമായും അവൻ വിശുദ്ധിയുടെ പരിവേഷത്തിൽ ആകർഷിക്കപ്പെടും. പക്ഷെ അതിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ആ വിശുദ്ധി കുറഞ്ഞു പോയാൽ അച്ഛനത് ഓർമ്മപ്പെടുത്തി ഞായറാഴ്ചയിൽ നമ്മൾ ഉൾക്കൊണ്ടുന്ന ആ വിശുദ്ധിയെ ഒരാഴ്ച കാലം ഭംഗിയായി സൂക്ഷിപ്പാനും അത് സമൂഹത്തിൽ കാട്ടിക്കൊടുക്കുവാനും കടപ്പെട്ടവരാണ് ഞാൻ നിങ്ങൾ. ആ അർത്ഥത്തിൽ ഈ സന്ദേശം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഒരു സാധാരണ പ്രസംഗത്തെക്കാൾ ഉപരിയായി ഏറെ ശ്രദ്ധയോടെ നമ്മൾ പഠിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടുന്നൊരു വിഷയത്തെ അച്ഛൻ ഭംഗിയായി അവതരിപ്പിച്ചു. അച്ഛനോടുള്ള പ്രത്യേകമായ സ്നേഹം എല്ലാ വൈദികരുടെ പേരിലും എന്ന് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിന്റെ പേരിലും പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കട്ടെ.
താങ്ക് യു സാർ. ഇപ്പോഴ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പ്രത്യേകം നമുക്ക് പേര് പറയാനുള്ളത് ഒരു അലക്സനെ ദൈവസന്നിധിയിൽ ഓർക്കാം, ഷാജിയും റഹാനെയും ഓർത്ത് പ്രാർത്ഥിക്കാം, ഡയോണ, അതുപോലെ തന്നെ സന്ധ്യ, 30 വയസ്സുള്ള സന്ധ്യ ഓർത്ത് പ്രാർത്ഥിക്കാം, 78 വയസ്സുള്ള മറിയാമെ ദൈവസന്നിധിയിൽ ഓർക്കാം, അനന്യ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം, ഒരു സാറാമ്മയെ ഓർക്കാം, അവരുടെ മകൻ ഷാജുവിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം, ഒരു വർഗീസ് തെക്കേക്കരെ സന്നിധിയിൽ ഓർത്ത് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം റേച്ചൽ സ്കറിയ, റേച്ചൽ സ്കറിയെ ശാരീരികമായ പ്രയാസം ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പിറ്റാണ്, റേച്ചൽ സ്കറിയെ ഉറക്കാം. ഒരു 37 വയസ്സുള്ള ഡിംപിൾ മാത്യു, കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട്, ഡിംപിൾ മാത്യുവിനെ ദൈവവും ബാഗെ ഉറക്കാം, ഡേലിയാമ ചെറിയാനെ ദൈവവും ബാഗെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് സാധാരണ നമ്മൾ ഓർക്കാറുള്ള ജിമ്മിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, അതോടൊപ്പം ജോയൽ, മറ്റൊരു ജോയൽ, ആലീസ് ജോസഫ്, ഒരു കൊച്ചുമോളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരുകൾ നമുക്ക് ശാന്തമായിട്ട് ഓർക്കാം. ഇപ്പോഴും ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു അബു അച്ഛൻ, എബ്രഹാം ഉമ്മൻ അച്ഛൻ, പരിമൽ ഹോസ്പിറ്റലിലെ ICU-ലാണ് അദ്ദേഹം. നേരത്തെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞതാണ്, ഇപ്പോൾ സ്ട്രോക്ക് ഉണ്ടായി, അല്പം ക്രിട്ടിക്കലാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം. എന്റെ സഹപാഠിയാണ് സെമിനാരിയിൽ. അദ്ദേഹം നാഗ്പൂർ സെമിനാരിയിലെ അധ്യാപകനായിരുന്നു. അതുപോലെ തന്നെ ബിലായിലെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. കുവൈറ്റിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ എല്ലാവരും ഒന്ന് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഓർമ്മിപ്പിക്കുന്നു, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ മധ്യാഹ്നത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഞങ്ങൾക്കായിട്ട് അവിടെ നിന്ന് തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവെ, അവിടുത്തെ സംരക്ഷണവും അവിടുത്തെ സമാധാനവും അവിടുത്തെ സഹായങ്ങളും ഞങ്ങൾ അനുഭവിച്ചു. എന്റെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ വീണ്ടും നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവിന് ദാനമാകുന്നുണ്ടോർത്ത് നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും ഒക്കെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ കരുണയ്ക്കായിട്ട് യാചിക്കുന്നു. ദാസിന്റെ കണ്ണ് യജമാനിന്റെ അടുക്കലേക്കും, ദാസിയുടെ കണ്ണ് യജമാനത്തിന്റെ അടുക്കലേക്കും പോലെ ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും നീങ്ങിപ്പോകുവോളം അവിടുത്തെ കരുണ ഞങ്ങളെ വിട്ടുമാറരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കാലഘട്ടം വളരെ പ്രയാസങ്ങളുള്ളതാണല്ലോ. ഞങ്ങൾ മാനസികമായി വളരെ വ്യഥയനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ലോകം മുഴുവനും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും, പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെയും നടുവിൽ കഴിയുമ്പോൾ കർത്താവെ, അനേകർ ദുഃഖത്തിന്റെ സങ്കടക്കടലിൽ മുങ്ങിത്താഴുമ്പോൾ, അനേക കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ വേദന അനുഭവിക്കുമ്പോൾ, അനേകം പ്രിയപ്പെട്ടവർ രോഗികളായിട്ട് ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുമ്പോൾ, കർത്താവെ, കോവിഡ് മാത്രമല്ല പലവിധമായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഓർക്ക് ഓർത്തിരിക്കുന്ന പേരുകൾ ദൈവമുൻപാകെ ഒരിക്കൽ കൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങൾ ഓർപ്പിക്കാതെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ അറിയുന്നവരാണല്ലോ. അവിടുന്ന് സകല സൃഷ്ടികളെയും തന്റെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്ന ദൈവമാകുന്നല്ലോ. കർത്താവെ, അവിടുന്ന് എല്ലാവരെയും സൗഖ്യമാക്കണമേ, ആശ്വസിപ്പിക്കണമെന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പ്രാപിച്ചിരുന്ന പണ്ടക്കണ്ണു എല്ലാവരെയും അവിടുന്ന് കരം പിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് തിരുവചനത്തിൽ ഞങ്ങൾ കേട്ട വചനങ്ങൾക്കായിട്ട് അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധിയെ കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവെ, അവിടുന്ന് ഞങ്ങളെ ഒരിക്കൽ കൂടി അനുവദിച്ചല്ലോ. ക്രൈസ്തവ ജീവിതം വിശുദ്ധിയുടെ ജീവിതമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവിടുന്ന് ഈ ലോകത്തിൽ ജീവിച്ച് ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നുവല്ലോ. അപ്രകാരമുള്ള ഒരു ജീവിതം അങ്ങേ അനുകരിച്ച്, അങ്ങേ അനുസരിച്ച്, അങ്ങേ അനുഭവിച്ച്, അങ്ങയുടെ ജീവിതത്തിന്റെ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതവിശുദ്ധി ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. ഈ ലോകത്തിൽ മാലിന്യങ്ങളുണ്ട്, ഈ ലോകത്തിൽ കറകളുണ്ട്, ഹിംസങ്ങളുണ്ട്. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാകുന്നു കർത്താവെ. അതിൽ ഞങ്ങൾ പരമാവധി സൂക്ഷ്മതയോടെ ജീവിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. സമുദ്രത്തിലെ മത്സ്യങ്ങൾ ഉപ്പുവെള്ളത്തിലാകുന്നുവെങ്കിലും അതിന്റെ ശരീരത്തിൽ ഉപ്പിന്റെ അംശം കാണാത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിലും പാപങ്ങളിലും ഒഴുകി ജീവിക്കുമ്പോഴും പാപത്തിന്റെ യാതൊരു വിധമായ ലാഞ്ചനയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുന്നുള്ള ആ ആദ്യ കൽപ്പന, അല്ലെങ്കിൽ ആ വിവചനത്തിന് കൊടുത്തായിട്ടുള്ള ആ നിർദ്ദേശവും കൽപ്പനയും ഇന്നും പ്രസക്തമാണല്ലോ കർത്താവെ. ഈ ലോകത്തിൽ പലവിധമായ പഠിപ്പിക്കലുകൾ, ഉപദേശങ്ങളൊക്കെ ഉള്ളപ്പോൾ കർത്താവിന്റെ ഉപദേശങ്ങൾക്ക് ഉള്ള പ്രാധാന്യവും അതിന്റെ വേറിട്ടുള്ള കാര്യങ്ങളും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ്, ഈ ലോകത്തിൽ മാത്രമല്ല പരലോകത്തിൽ ഞങ്ങൾ വിശുദ്ധരാണ്. ദൈവദൂതന്മാരെ പോലെയുള്ള അങ്ങനെ സ്തുതിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് പലകാല പരിമിതികൾക്ക് അതീതമായിട്ടുള്ള ഒരു ധന്യമായ ജീവിതം ഞങ്ങൾക്കായിട്ട് അവിടെ ഒരുക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിതവിശുദ്ധിയുള്ളവരായിട്ട് ജീവിച്ച് ഈ ലോകം വിട്ട് കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ്റെ കൊണ്ട് സഹായിക്കണമേ. അവിടുന്ന് വിശുദ്ധനായതുകൊണ്ട് ഞങ്ങളും അങ്ങയോട് ചേർന്ന് വിശുദ്ധരായി ജീവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങേ കണ്ടവരും അങ്ങ് കണ്ടവരും എല്ലാം ധന്യത പ്രാപിച്ച അനുഭവത്തിലാണല്ലോ കർത്താവെ. അവിടുത്തെ അപ്പോസ്തലന്മാർ അവിടുത്തെ സഹോദരന്മാരും സിദ്ധന്മാരും ഒക്കെയും പൗരോഹിത്യ പദത്തിൽ അങ്ങേ ശുശ്രൂഷകരൊക്കെയും ജീവിതവിശുദ്ധിയിലൂടെ കടന്നുപോയി അങ്ങേ മഹത്വപ്പെടുത്തിയല്ലോ പ്രകാരം ഏഴകളായ ഞങ്ങൾക്കും അതിനുള്ള ഭാഗ്യവും കൃപയും തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കർത്താവെ ഞങ്ങൾ ഞങ്ങളെ തന്നെ പരിശോധിച്ചുകൊണ്ട് ഞങ്ങളിലുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളെയും മാലിന്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ തിരുത്തുവാനും ഞങ്ങളെ തന്നെ ശുദ്ധീകരിപ്പാനുമുള്ള കൃപ തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹിമായ കർത്താവെ കടന്നു വന്നിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കാര്യങ്ങൾ സമർപ്പിക്കുന്നു. സ്ത്രീ പുരുഷന്മാരെയും യുവതികളെയും യുവാക്കളെയും വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വാർദ്ധക്യത്തിലിരിക്കുന്നവരെ കരുണയോടെ അവിടുന്ന് സഹായിച്ച് അവർക്ക് ബലവും ശക്തിയും ധൈര്യവും പകർന്നു കൊടുക്കണമേ. യുവതി യുവാക്കളെ കർത്താവെ കർത്താവിന്റെ മാർഗത്തിൽ ജീവിപ്പാൻ്റെ കാണുള്ള പ്രാപ്തിയും ധൈര്യവും കൊടുക്കണമേ. കുഞ്ഞുങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ച് കർത്താവെ അനുസരണവും ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരുവാൻ്റെ കാരണം സഹായിക്കണമേ. ഈ ലോകത്തിൽ അനുകൂലമായ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അനുകൂലമായ പ്രലോഭനങ്ങളുമുള്ള ഈ ലോകത്തിൽ കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും എന്റെ പാത വിട്ടു പോകാൻ്റെ കാരണം ഇടയാകാതെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹിമായ കർത്താവെ ഇത് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും അവരുടെ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സാക്ഷ്യമുള്ള ജീവിതം നയിച്ച് മാതൃകായോഗ്യരായിട്ട് ദൈവജനത്തിന് നല്ല നേതൃത്വം കൊടുക്കാൻ്റെ കൊണ്ടുള്ള കൃപയും എല്ലാവിധമായ വിശുദ്ധിയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ഭദ്രാസനത്തെയും ഭദ്രാസനത്തിലുള്ള എല്ലാ വൈദികരെയും എല്ലാ ഇടവുകളെയും എല്ലാ ശുശ്രൂഷ സമൂഹത്തെയും ഈ ഭദ്രാസനത്തെ നയിക്കുന്ന മെത്രാപോലീസായെയും അതിന്റെ എല്ലാവിധമായ ആവശ്യങ്ങളെയും ഭരണപരമായും ആത്മീയവുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സുബോറോ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദിക ശ്രേഷ്ഠരെയും ഇതിന്റെ ചുമതലക്കാരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് ഗ്രഹിക്കണമേ. ഇന്ന് ദൈവവചനം ഞങ്ങളോട് ഉപദേശിച്ച ഞങ്ങൾക്ക് പകർന്നു തന്ന അവന്തിനായ പി സി ജോർജസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ രംഗങ്ങളിലും കർത്താവിന്റെ മാർഗത്തിൽ അനേകരെ നയിപ്പാനും അനേകർക്ക് ഉപദേശം പകർന്നു കൊടുപ്പാനുമുള്ള ധൈര്യവും ശക്തിയും നിർദാസം കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം കൂടുതലായിട്ട് അനുഗ്രഹിക്കണമേ. നിങ്ങൾ എല്ലാവരെയും വാഴ്ത്തണമേ കർത്താവെ. പേരുകൾ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ട് എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവരുടെ അനുഗ്രഹങ്ങളെ ദാനം ചെയ്യണം പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. ദൈവമേ ആയത് ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായി സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും നിനക്കും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഞങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴെപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകണമേ.
ധന്യവാർന്ന ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വന്നിയ തമ്പാൻ വർഗീസ് അച്ഛൻ അതുപോലെ വളരെ അനുഗ്രഹീതമായ ഒരു പ്രസംഗം നടത്തി നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട പി സി ഓറേശൻ അതുപോലെ തന്നെ സംബന്ധിച്ച എല്ലാ വൈദികരോടും പ്രത്യേകമായി പ്രകാശ് അച്ഛൻ അച്ഛനും വാസ്തവത്തിൽ ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ ഭാഗമായണെങ്കിൽ തന്നെയും അച്ഛൻ ഈ സമയത്ത് പുറത്തിറങ്ങി വണ്ടിയിലിരുന്നുകൊണ്ട് ഇതിൻ്റെ അകത്ത് നേതൃത്വം നൽകുന്നു. പ്രിയപ്പെട്ട ഐസക് അച്ഛനോടും സ്നേഹം അറിയിക്കുന്നു. സംബന്ധിച്ച് എല്ലാവരും ദൈവം താൻ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ബൈബിൾ വാച്ച മോളിയാന്റി അതുപോലെ തന്നെ ജോളിയാന്റി അതുപോലെ തന്നെ ഇതിന്റെ അസിസ്റ്റന്റ് ജലപ്രേറ്റ് മനോജ് എല്ലാവരോടും അല്പമധികം സഹായിക്കുകയും സഹകരിക്കുകയും എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. ദൈവം താൻ അനുഗ്രഹിക്കട്ടെ.